ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് നമ്മുടെ ഭരണഘടന. പരമാധികാര രാഷ്ട്രങ്ങളിലെ ലിഖിത ഭരണഘടനകളിൽ വച്ച് ഏറ്റവും വലുതും സമഗ്രവുമാണ് നമ്മുടെ ഭരണഘടന. രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം, രാഷ്ട്രഭരണത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ, ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഘടന, അധികാരങ്ങൾ, നടപടിക്രമങ്ങൾ, കർത്തവ്യങ്ങൾ, പൌരന്റെ മൌലികാവകാശങ്ങളും കടമകളും തുടങ്ങിയവ ഭരണഘടന പ്രദാനം ചെയ്യുന്നു.
To constitute India into a sovereign democratic republic and to secure to all its citizens justice, social, economic, political and equality of status and opportunity.
ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൌരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവരുടെ എല്ലാ പേരുടെയും ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും സുനിശ്ചിതമാക്കിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും അധിനിയമം ചെയ്യുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖം. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ കീഴിൽ രൂപവൽക്കരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. 13 കമ്മിറ്റികളിൽ നിന്നായി 389 അംഗങ്ങളായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. സഭയുടെ പ്രഥമയോഗം 1946 ഡിസംബർ 9 ചേരുകയും 1949 നവംബർ 26 വരെ പ്രവർത്തിക്കുകയും ചെയ്തു. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്രപ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 1948 ഫെബ്രുവരിയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26 അതാണ് ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. മൌലിക അവകാശങ്ങൾ, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തുടങ്ങിയവ വിഭാവനം ചെയ്യുന്നു. പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അതായത് ടോട്ടൽ ലിബറേഷനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ജനതയാണ് നമ്മുടേത് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? മനുഷ്യത്വരഹിതമായ മനുഷ്യ സങ്കല്പത്തെ അംഗീകരിച്ചു കൊടുക്കാൻ ഈ സ്വാതന്ത്ര്യ ബോധമുള്ളവർ ആരും സമ്മതിക്കില്ല. എന്നാൽ ഈ സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ വലിയ ചർച്ചയാവുന്നുണ്ട് ഭാരതത്തിന്റെ ഈ 71 റിപ്പബ്ലിക് ദിന ആഘോഷവേളയിൽ. പ്രത്യേകിച്ചും ദേശീയത വലിയ അളവിൽ ചർച്ചയാവുന്നുണ്ട്. ദേശീയത പ്രശ്നമേഖലയാവുന്നത് അത് രാഷ്ട്രത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും വ്യക്തികളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നില്ല എന്നിടത്താണ്. കീഴാള ജനവിഭാഗങ്ങളും സ്ത്രീകളും ഭരണകൂടത്തിന്റെ നിയമത്തിന്റെ മുമ്പിൽ സമന്മാരെങ്കിലും അനുഭവപരമായി രാഷ്ട്രത്തിന്റെ മുഖ്യ വ്യവഹാരങ്ങൾക്കന്യമായി തുടരുന്നുണ്ട്. കീഴാളരും സ്ത്രീകളും എന്ന് സാമാന്യമായി പറഞ്ഞു എന്നേ ഉള്ളൂ. രാഷ്ട്രഘടന തന്നെ അധികാരത്തിന്റെ പലതരം അടരുകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭാഷ, മത ന്യൂനപക്ഷങ്ങൾ, യാചകർ, തോട്ടികൾ, നാടോടികൾ, അഭയാർത്ഥികൾ, ജാതി മത ഘടനകളിലെ കീഴ്വിഭാഗങ്ങൾ എന്നിങ്ങനെ നിരവധിയായ ജനവിഭാഗങ്ങളെ രാഷ്ട്രം എങ്ങനെയാണ് അതിൽ ഉൾച്ചേർത്തുകൊണ്ടിരിക്കുന്നത് എന്ന വിഷയം രാഷ്ട്രവിമർശനത്തിന്റെ അടിസ്ഥാനമാണ്. ഇതിനപ്പുറത്തുള്ള നിരവധിയായ ജനവിഭാഗങ്ങൾ ദേശീയതാ വിമർശനത്തിൽ ഐക്യപ്പെടുന്നുണ്ട്. ദേശീയതയുടെ നിർമ്മാണ യുക്തികൾ, ചരിത്രത്തിലൂടെയുള്ള അതിന്റെ സഞ്ചാരം, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ, അതിന്റെ അടിസ്ഥാനമായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയത എന്ന വിഭാവന, ഇവയെല്ലാം പരിശോധിച്ചുകൊണ്ടേ ദേശീയതയെ വിലയിരുത്താനാകൂ. ഇന്ത്യൻ ദേശീയത എന്ന് പറയുമ്പോൾ തീർച്ചയായും നാനാത്വത്തിലെ ഏകത്വത്തെയാണ് ദർശിക്കുന്നത്. എല്ലാവരും പൊതുവായി പങ്കുവയ്ക്കുന്ന എന്തോ ഒന്ന്, അതാണല്ലോ നാനാത്വത്തിലെ ഏകത്വം. അതൊരു അനുഭവ ലോകമാകാം, ആത്മീയ തത്വമാകാം, ആത്മാവ് തന്നെയുമാകാം. ഭീകരാക്രമണമുണ്ടാകുമ്പോൾ ദേശീയതയുടെ ഉണർവിനെക്കുറിച്ച് നിരന്തരമായി നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. എന്നാൽ അതിന്റെ പേരിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും സവിശേഷമായി പ്രതിനിധീകരിക്കപ്പെടുമ്പോൾ ദേശീയതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ന്യായമായും ഉടലെടുത്തു തുടങ്ങും.
ആദിവാസികൾ നടത്തിയ ഭൂസമരത്തെയും ഭരണകൂട ഉപാധികൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെയും രാഷ്ട്രത്തിന്റെയും ദേശീയതയുടെയും മേലുള്ള കയ്യേറ്റമായും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമായും വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ ഏതൊരു എതിർ ശബ്ദത്തിനുമേൽ പ്രയോഗിക്കപ്പെടുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് ദേശീയത. ഈ ദേശീയതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും മനുഷ്യത്വം എന്ന ആശയത്തോടു മാത്രമേ അത് ഊട്ടിയുറപ്പിക്കേണ്ടതുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പോലും പ്രസക്തമാകൂ. അതുകൊണ്ട് അത് ആവർത്തിച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. അതിലെ പൌരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുന്നു. ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു. പദവിയിലും അവസരത്തിലും സമത്വം ഉറപ്പാക്കുന്നു.